சகாச்சும் கோபிங்கம் ஹலவானாதியும் நம்புதான் பரிசுத்தன் 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 விவரங்களில் ஸ்துதி ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു ഭവില്ലാത്തിനേ നീ പരിശുദ്ധനാവുന്നു
നീ പരിശുദ്ധനാവുന്നു ഞങ്ങളെ നമ്മുടെ കർമ്മം ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ
പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ
കർത്താവേ ഉണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ
പരിശുദ്ധമാക്കപ്പെടണമേ
എന്റെ രാജ്യം വരണമേ എന്റെ ഇഷ്ടം ക്രോധരായ പോലെ സുമീനമാകണമേ
ആവശ്യമുള്ള
ആവശ്യമുള്ള ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ
നിറഞ്ഞ മറിയ വേദനക്കോ സമാധാനം നമ്മുടെ
കർത്താവുന്നു
സത്യമതിയായ നിയമർത്ഥം അറിയാമേ സമ്രാജയ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും
ഞങ്ങളുടെ മനസ്സമയത്തും
കാരുണ്യവാനായ കർത്താവേ അനുഗ്രഹീതമായ വേദപുസ്തക പഠനവുമായി ബന്ധപ്പെട്ട് ചില നാളുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് കരുണ ചെയ്തുവല്ലോ. ഇന്ന് അതിന്റെ സമാപന ദിവസമായി ഞങ്ങൾ അതിനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവകൃപ വ്യാപരിപ്പാനുള്ള മുഖാന്തരമാക്കി തീർക്കണമേ. ആദിമ ക്രൈസ്തവ സഭയിൽ അപ്പോസ്തലന്മാരും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായും ഒക്കെ നിരന്തരമായ തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ത്യാഗത്തോടുകൂടി സഭയ്ക്ക് വേണ്ടി തന്റെ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് ഞങ്ങൾക്ക് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലും അത് അനുകരിക്കുവാനും അനുവർത്തിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന സാവകാശത്തിനായിട്ട് അങ്ങ് ശ്രദ്ധിക്കുന്നു. സംഘടിപ്പിക്കുന്നവരെയും സംഘാടകരെയും പങ്കെടുക്കുന്നവരും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട പി സി ജോർജച്ചൻ, അതോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്ന വൈദികരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വൈദികർ, MMVS പ്രധാന ചുമതലപ്പെട്ടവരായി ഭദ്രാസനത്തിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത വിശിഷ്ട വനിതകളെ, ഒപ്പം വിവിധ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചും ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടും ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലെ എന്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലൂടെ അപ്പോസ്തല പ്രവൃത്തികൾ എന്നൊരു പുസ്തകം പരിചയപ്പെടുവാനും പരിചയപ്പെട്ടവർക്ക് അത് വീണ്ടും ആഴത്തിലേക്ക് ഇറങ്ങുവാനും ക്രൈസ്തവ സഭയുടെ ദർശനം ആദിമ സഭയിൽ എപ്രകാരമായിരുന്നുവെന്ന് വളരെ ഭംഗിയായും സുഗ്രാഹ്യമായും പഠിക്കുവാനുള്ള ഒരു അവസരമായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കൂടി ആകുമ്പോൾ 14 അധ്യായങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഓരോ ആഴ്ചകൾ പിന്നിട്ടപ്പോഴും നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പലപ്പോഴും ശ്രദ്ധയിൽ പെടാതെ ഒഴിഞ്ഞു നിന്നതുമായ പല ചിന്തകളും നമ്മളെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഇന്നും അതിന്റെ സമാപന ബൈബിൾ പരമ്പരയിൽ തുടർന്നുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്നത് കൊണ്ട് 13-14 അധ്യായങ്ങളാണ് നമുക്കിന്ന് പഠിക്കുവാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങളെ ഒന്നും ഞാൻ ഇനി ആവർത്തിക്കുവാനായിട്ട് ഇപ്പോൾ സമയം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി മുതിരുന്നില്ല. രണ്ട് അധ്യായങ്ങളായി ഇന്ന് ക്ലാസ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ 13-ാം അധ്യായത്തിൽ 52 വാക്യങ്ങളും 14-ാം അധ്യായത്തിലൂടെ 28 വാക്യങ്ങളും നമുക്ക് പരിചയപ്പെടുവാനുണ്ട്. അതിൽ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പിതാക്കന്മാർ ക്രോഡീകരിച്ചിരിക്കുന്നതിന്റെ കണക്കനുസരിച്ച് 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ 13-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 52 വാക്യങ്ങളിലൂടെ 1, ബർണബാസിനെയും ശൗലിനെയും അന്ത്യോക്കയിൽ നിന്ന് ചില പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അയക്കുന്ന സംഭവം. 2, ദി ചർച്ച് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ സൈപ്രസ്, കുപ്രോസിൽ സഭയുടെ ഉത്ഭവം എപ്രകാരം നടത്തപ്പെട്ടു. 3-ാമത്തെ തലക്കെട്ട് ദി ചർച്ച് ഇൻ ഫിസിക്കി. 4-ാമത്തേത് അപ്പോസ്റ്റിൽസ് ആൻഡ് ദി ജെന്റൈൽസ്, അവർ തമ്മിലുള്ള ചില ചേർച്ചകളും ചേർച്ചക്കേടുകളും എപ്രകാരം അത് കൈകാര്യം ചെയ്തു. ഈ 4 വിഷയങ്ങളെ മുൻനിർത്തിയാണ് 13-ാം അധ്യായം സമാപിക്കുന്നത്. 13-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തി അതിന്റെ 1-ാം ഭാഗത്തിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുവാനിരിക്കുന്ന വിഷയം, അന്ത്യോക്കയിൽ നിന്ന് ബർണബാസും ശൗലും ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി അയക്കപ്പെടുകയാണ്. അന്ത്യോക്കയിലെ സഭയിൽ ബർണബാസ് ലീഗർ എന്ന പേരുള്ള സീമോൻ, സ്വേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടി വളർന്ന മനായി, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇവിടെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. അതിനകത്ത് ഏറ്റവും അപരിചിതമായ ഒരു വാക്ക് മനായി എന്നൊരു വാക്ക് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഹി വാസ് വൺ ഓഫ് ദി ഏർലി ക്രിസ്ത്യൻ വിത്ത് നോബിൾ ഫാമിലി കണക്ഷൻ, ആദിമ ക്രൈസ്തവ സഭയോട് ചേർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മനായി എന്ന് പറയുന്ന വ്യക്തി. ക്രൈസ്തവ സഭയിലേക്ക് കയറുന്നതോടൊപ്പം കുടുംബ പശ്ചാത്തലത്തിലും ധാർമ്മിക മൂല്യങ്ങൾ പങ്കുവച്ച ഒരു വ്യക്തിയാണ്. ബാക്കി എല്ലാ വ്യക്തികളെയും നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടവരായതുകൊണ്ട് ഞാൻ മുഴുവൻ സംസാരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇവർ എന്തിനു വേണ്ടി നിയോഗിച്ചു, അവർ എന്തായിരുന്നു അവരുടെ ദൗത്യം? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തീർന്നുപോയൊരു സംഭവമായിട്ട് തോന്നുന്നു. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി ഓരോ കാലഘട്ടത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്ന സംഭവത്തിൽ അവരുടെ മിനിസ്ട്രി എങ്ങനെ ആരംഭം കുറിച്ചു, അതിന് എന്ത് മാർഗമാണ് അവർ ഉപയോഗിച്ചത്? പ്രത്യേകമായ ആരാധനാ സംവിധാനം അതിനവർക്കുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ലിറ്റർജിക്കൽ കണ്ടന്റിലേക്ക് പ്രവേശിച്ചാൽ ഭൂതാശകളുണ്ട്, ആരാധനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ഗീതങ്ങളും കീർത്തനങ്ങളും പദ്യങ്ങളും ഗദ്യങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഒക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്കെലിറ്റൺ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നെങ്കിലും മുൻപ് ആവർത്തിച്ചൊരു കാര്യം അവിടെ ഉണ്ട്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരോട് ചില കാര്യങ്ങൾ ദൗത്യത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. ഇത് അന്ത്യോക്കയിൽ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ ചിലരൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് ഇറ്റ് ഈസ് ഡീപ് റൂട്ടഡ് ഫ്രം ഏൻഷ്യന്റ് ഇസ്രായേൽ ആൻഡ് നോട്ട് സ്റ്റാർട്ടഡ് അന്ത്യോക്ക. അന്ത്യോക്കയിൽ നിന്ന് ആരംഭം കുറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കതിന് വാദിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്കറിയാം ക്രൈസ്തവ ജീവിതത്തിന്റെ പശ്ചാത്തലം ഉരുത്തിരിയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ്. യഹൂദന്മാരുടെ സിനഗോഗിലൂടെയാണ് ക്രൈസ്തവ പാരമ്പര്യം ആദ്യം പ്രസംഗ രൂപേണ പുറത്തേക്ക് വന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പുരാതന ഇസ്രായേലിലുള്ള യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ഉപവസിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോരുന്ന ഒരു വ്യക്തത കൃത്യമായിട്ട് അവരിൽ സംജാതമായത്. അതിന്റെ മധ്യത്തിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ പ്രത്യേകമായ ഒരു വാക്ക് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, സെപ്പറേറ്റ്, പ്രത്യേകം വേർതിരിക്കുക, അവരെ എനിക്ക് വേർതിരിക്കുകയിൽ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ ലിറ്റർജിക്കൽ സർവീസ്. ഒരു ആരാധന ക്രമത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആരാധന ചെയ്യുന്ന ഒരു വംശമായിട്ട് അവരെ പ്രത്യേകം വേർതിരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതിനോട് അവസാനിക്കുന്ന ഭാഗം എങ്ങനെയാണ് അവരെ വേർതിരിച്ചത്, അതിനുള്ള വാക്യം അങ്ങനെയാണ്, അവരുടെ മേൽ കൈവച്ചു അവരെ പറഞ്ഞു. Laying hands on them. അവരുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഇന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സഭയുടെ ശുശ്രൂഷയ്ക്ക് ഐക്യപ്പെടുന്ന വൈദിക പാരമ്പര്യത്തിലേക്കും എപ്പിസ്കോപ്പ പാരമ്പര്യത്തിലേക്കും കടന്നു വരുന്ന എല്ലാവർക്കും ലഭിക്കപ്പെടുന്ന ശുശ്രൂഷയുടെ അടിസ്ഥാനമായ കാര്യം വിശുദ്ധ കുർബാന മധ്യേ നടത്തപ്പെടുന്ന ഈ ആരാധനയിൽ കൈവച്ച് മേൽപ്പട്ടക്കാരൻ ഈ സാനികളെ അനുഗ്രഹിച്ച് അവരെ വേർതിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഓർഡിനേഷൻ എന്നൊരു വാക്ക്, അത് പഴയ നിയമ പശ്ചാത്തലത്തിൽ കാണുന്ന രൂപത്തിനേക്കാളും വ്യത്യസ്തമായി പുതിയ നിയമസഭയിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഓർഡിനേഷൻ നടത്തപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പൊ ഈ ഒന്നാം ഭാഗത്തിലൂടെ നമ്മൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു വലിയ ഉത്തരവാദിത്വം സഭയിൽ എങ്ങനെ തലമുറകളിലേക്ക് വിന്യസിക്കപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഞാൻ സൂചിപ്പിച്ചു, ബർണബാസിനെയും ശൗലിനെയും ആരാധനയുടെയും ഉപവാസത്തിന്റെയും മധ്യത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്നും ആ വേർതിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ഒരുക്കപ്പെടുന്നത് കൈവെപ്പിലൂടെ, അതിന് ഉത്തരവാദിത്തപ്പെട്ട സഭയിലെ മൂപ്പന്മാരുടെ കൈവെപ്പിലൂടെ അവരെ ഈ കർമ്മത്തിനും കാര്യങ്ങൾക്കും വേണ്ടി വേർതിരിച്ചു. ഇതാണ് ഈ അധ്യായത്തിന്റെ ഒന്നാം ഭാഗം. ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ ആയി എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ ആദ്യമേ കാണുന്നുണ്ട് ഓരോ പ്രദേശത്തും സഭകൾ ആരംഭം കുറിച്ചത് എങ്ങനെയായിരുന്നു, അതിനാരെയൊക്കെ ദൈവം നിയോഗിച്ചു, ഏതൊക്കെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവിനെ അവർ സ്വീകരിച്ചത്. ഇവിടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് 13 അധ്യായത്തിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് 4 വാക്യത്തിലാണ്. ആരംഭിച്ചതിന്റെ കാര്യം അവിടെ അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിൽ ചെന്നു, അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി, സലാമീസിൽ ചെന്നു യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. മുമ്പ് ഉദ്ധരിച്ച് നിർത്തിയതേ ഉള്ളൂ, അന്ന് പ്രസംഗപീഠം ലഭിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ദൈവവചനം സംസാരിക്കുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ ലോകത്തിലെ അനുഗ്രഹങ്ങളെ പങ്കുവച്ച സ്ഥലം സുനഗോഗുകളിൽ തന്നെ യഹൂദന്മാരുടെ പള്ളിയിൽ വചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് വൃത്യനായി ഉണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാപ്പോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സർഗ്ലോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടി ആയിരുന്നു. അവൻ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു ദേശാധിപതിയുടെ വിശ്വാസം തുടച്ചു കളയുവാൻ ശ്രമിച്ചു. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ ആദ്യമായിട്ടാണ് പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടും ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ദമസ്കോസിലേക്കുള്ള യാത്രാ മധ്യേ നമ്മൾ നേരത്തെ തന്നെ മനസ്സിൽ പല പ്രാവശ്യം ചിന്തിച്ചു വെച്ചു അത് പൗലോസ് തന്നെയാണ്. പക്ഷെ പൗലോസ് എന്നൊരു വാക്ക് ഈ അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ ആദ്യമായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം 13 അധ്യായത്തിന്റെ 9 വാക്യത്തിലാണ്. അതിന് ഉണ്ടായ പശ്ചാത്തലം നമ്മളിത് കേട്ടു. ചില വ്യക്തികൾ തമ്മിലുള്ള ആശയക്കുഴപ്പത്തിന്റെ മധ്യത്തിലാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണനായി ശൗൽ എന്ന ആദ്യ പേരിലുള്ള പൗലോസ് എന്ന മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത്. 10 വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലേ. ഇതേ വാക്കുകൾ തന്നെയാണ് ഡമസ്കോസിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ശൗൽ എന്ന മനുഷ്യൻ കർത്താവിൽ നിന്ന് കേട്ടതെങ്കിൽ കർത്താവ് ശൗലിനോട് സംസാരിച്ച അതേ വാക്കും വചനവും കാലഘട്ടങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം ശൗൽ എന്ന മുൻപേരുള്ള പൗലോസിന്റെ വായിൽ നിന്ന് പ്രതിധ്വനിക്കുകയാണ്. സൈമൺ എന്ന വാക്കിന്റെ സൈമണെ പത്രോസാക്കിയത് കർത്താവാണ്. പ്രീസ്റ്റിനെ ബിഷപ്പാക്കുന്ന സന്ദർഭങ്ങളിൽ, അതല്ലെങ്കിൽ അല്പം കൂടി ചേർത്ത് പറഞ്ഞാൽ, ദൈവ സന്നിധിയിൽ നിന്ന് ശൗൽ എന്ന പദത്തിൽ നിന്ന് പൗലോസ് എന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യൻ മാറ്റപ്പെടുമ്പോൾ, ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചെറിയൊരു സംഭവമുണ്ട്. പോൾ ഒരു റോമൻ പദമാണ്, റോമൻ വംശത്തിൽപ്പെടുന്ന മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നാമമാണ് പോൾ. ലിറ്റിൽ അല്ലെങ്കിൽ താഴ്മയുള്ളത്, വിനയമുള്ളത്, കുറഞ്ഞത് എന്നൊക്കെ അർത്ഥം വേദപുസ്തക വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ ശൗൽ അല്ലെങ്കിൽ സോൾ എന്ന പദം ഹീബ്രൂ പദമാണ്. ആ പദവും നമ്മൾ പിൽക്കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നതിനേക്കാൾ ഞാൻ കുറവുള്ളവൻ എന്നർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയായിട്ടാണ് പൗലോസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തോസ് പിതാവ് ഈ വാക്യത്തെ കുറിച്ച് പറയുന്നത് ശൗൽ എന്ന മനുഷ്യൻ പോളായ ഡമസ്കോസിലേക്കുള്ള യാത്ര ചെയ്തപ്പോഴോ ക്രിസ്തു സംസാരിച്ചപ്പോഴോ അല്ല, ഇറ്റ് ഈസ് ത്രൂ ദ ഓർഡിനേഷൻ ഗിവൺ ബൈ ദ ഗോഡ് ടു സോൾ. കൈവെപ്പിലൂടെ ലഭിക്കപ്പെട്ട പക്തത്വം അല്ലെങ്കിൽ ദൈവകൃപയുടെ അംശം പിൻപറ്റിയപ്പോഴാണ് പുതിയ പേരുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ മുന്നമേ പറഞ്ഞു കഴിഞ്ഞു, സൈമൺ എന്ന വ്യക്തിയെ ക്രിസ്തു തെരഞ്ഞെടുത്തപ്പോൾ പത്രോസായി മാറി. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ചെമ്മാശ പദവിയിലേക്ക് ഒരാൾ വരുമ്പോൾ, കാലഘട്ടങ്ങൾക്ക് മുമ്പൊക്കെ ക്രൈസ്തവ പേരുകൾ മാത്രമേ ചെമ്മാശ പദവിയിലേക്ക് വരുമ്പോൾ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ വേദപുസ്തക പേര്. അത് മുമ്പ് എന്ത് പേരായാലും പേര് മാറ്റും. ചെമ്മാശ പദവിയിൽ നിന്ന് വൈദിക പദവിയിലേക്ക് വരുമ്പോഴും ഈ നാമനിർദ്ദേശം കൃത്യമായിട്ട് ചേർക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ്യമാണ്, ഒരു വൈദികനെയോ ഒരു നമ്പാച്ചനെയോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പ പദത്തിലേക്ക് മാറ്റുമ്പോൾ സഭയിലെ പൂർവിക വംശത്തിൽ സഭയ്ക്ക് വേണ്ടി ആരാധനയിലും അനുഷ്ഠാനത്തിലും ദൈവ വിഷയങ്ങളിലും പ്രാഗൽഭ്യം നേടിയ പിതാക്കന്മാരുടെ പേരുകൾ കൃത്യമായിട്ട് നാമകരണം ചെയ്യുന്ന ഒരു പതിവ്, ഇതെല്ലാം ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വീണ്ടും 13-ാം അധ്യായത്തിന്റെ 11-ും 12-ും വാക്യങ്ങളിൽ വായിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ നമുക്ക് ലഭിക്കപ്പെടുന്ന രണ്ട് മുഖാന്തരങ്ങളെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ പണിഷ്മെന്റ് ബട്ട് ഫോർ റിപ്പന്റൻസ് ആൻഡ് കൺവേർഷൻ. ഇതിനെ കുറിച്ച് പറഞ്ഞു ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം ലഭിക്കപ്പെട്ട വ്യക്തികളുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു, 11-ും 12-ും വാക്യങ്ങൾ. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു, കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ ആവർത്തിക്കാനുള്ള കാരണം, ഈ 13-ാം അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങളിൽ കുപ്രോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ സഭയുടെ ആരംഭം കുറിക്കുവാൻ ഇടയായതും അതിനു മുമ്പ് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം, പ്രത്യേകിച്ച് രണ്ടു പേർ കൈവപ്പിന്റെ അംശത്തിലൂടെ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ തേറിക്കൊണ്ട് ആ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മുൻപ് ശൗലെന്ന പദത്തിൽ അറിയപ്പെട്ട പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ദൗത്യം അവിടെ എങ്ങനെ പൂർത്തീകരിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തതയാണ് അവിടെ കൃത്യമായിട്ട് നൽകുന്നത്. This is the best recorded instance of conversion of Christ of a high Roman official. റോമൻ പടയാളികളുടെ കീഴിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ ഒരു ക്രൈസ്തവ ദൗത്യത്തിന് വേണ്ടി പ്രത്യേകം വേർതിരിക്കുന്ന സംഭവം ഈ 2-ാം ഭാഗത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്കുണ്ട്. ഇനി 3-ാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ദ ചർച്ച് ഇൻ പിസിഡിയ. ഈ വിഷയം അവതരിപ്പിക്കപ്പെടുന്നത് 3-ാമത്തെ വിഷയം 13-ാം വാക്യം മുതൽ ആണ് ഈ വിഷയം നിറഞ്ഞു നിൽക്കുന്നത്. ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഇൻ ഗലേഷ്യ. അവിടെ ഒരു സംശയം നമുക്ക് ഉണ്ടാകാനായിട്ടിടയുണ്ട്. ഇങ്ങനെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടി മനസ്സിലാകും. 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ടു പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ എത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. രണ്ട് അന്ത്യോക്യയെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആന്റിയോക് ഓഫ് സിറിയ ആൻഡ് ആന്റിയോക് ഇൻ പിസിദ്യ. ഈ വിഷയം നടക്കുന്നത് സിറിയയിലെ അന്ത്യോക് എന്ന പ്രദേശത്തേക്കാളും പിസിദ്യ എന്ന് പറയുന്ന ഒരു പ്രദേശം, അതും അന്ത്യോക്യൻ ഒരു ദേശത്തിൽ വരുന്ന ഒരു സ്ഥലമായിട്ട് ജോഗ്രഫിക്കൽ ഡേറ്റയിൽ കൂടെ പിതാക്കന്മാർ പറയുകയാണ്. അപ്പൊ അവിടെ തുടർന്ന് ഇതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ട് പൗലോസ് ലീഹ ഒരു വലിയ പ്രസംഗം നടത്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കാം. അവിടെ നടത്തപ്പെട്ട പ്രസംഗം എന്തായിരുന്നു? ദ എസൻസ് ഓഫ് സെയിന്റ് പോൾസ് മെസ്സേജ്. ദ ഫസ്റ്റ് വൺ, ക്രൈസ്റ്റ് ഈസ് ദ പ്രോമിസ് ആൻഡ് ദെയർഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ജൂയിഷ് ഫെയ്ത്ത്. യഹൂദ പാരമ്പര്യത്തിൽ വിശ്വസിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന മറ്റിക മറ്റാരുമല്ല, അത് ആ ക്രിസ്തുവാണ് നമ്മുടെ കൺമുൻപിൽ വെളിപ്പെട്ട് മനുഷ്യാവതാരം ചെയ്ത് ക്രൂശാരോഹണം പ്രാപിച്ച് മഹത്വത്തിന്റെ കിരീടമായ ഉത്ഥാനത്തിലൂടെ മരണത്തെ ജയിച്ചവനായ ക്രിസ്തു, അത് മറ്റാരുമല്ല എന്ന് വ്യക്തമായി പറയുന്ന ഒന്നാം ഭാഗം. രണ്ട്, Jesus is the seed of David. ദാവീദിന്റെ വംശത്തിൽ പെട്ട ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ പ്രവചിച്ചു വന്ന മശിഹ, ആ ക്രിസ്തുവാണ് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു എന്നും. വീണ്ടും മൂന്നാമത്, Jesus is the one John the Baptist preached. ആഗം അല്ലെങ്കിൽ ഹെറാൾഡ് അല്ലെങ്കിൽ ആഗമന ദൂതൻ, മാനസാന്തര സുവിശേഷവുമായി കടന്നു വന്ന മരുഭൂമിയിലൂടെ വിളിച്ചു പറഞ്ഞ ഒട്ടകരോമം അല്ലെങ്കിൽ മരുവരി മാത്രം ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെ ഭക്ഷിച്ച് ഒരു അസംസ്കൃത ജീവിയായി ജീവിച്ചൊരു മനുഷ്യൻ വായിലൂടെ എപ്പോഴും ഉച്ചരിച്ചു, നിന്റെ എന്റെ പിന്നാലെ വരുന്നവൻ എന്റെ ചെരുപ്പിന്റെ അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള താഴ്മയുടെ ശബ്ദം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രവാചകനെ പോലെ മരുഭൂമിയിൽ നടന്ന യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മറ്റാരെ കുറിച്ചുമല്ല, ആ ക്രിസ്തുവാണ് എന്റെ പ്രസംഗ വിഷയം. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് മൂന്ന് ഡൈമെൻഷൻ ഈ പൗലോസ് ലീഹയുടെ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. ഒന്ന്, വാഗ്ദത്തം പഴയ നിയമ പുസ്തകത്തിലൂടെ പ്രവചിച്ചു കൊണ്ടുവന്ന ആ വാഗ്ദാനത്തിൽ ഉൾപ്പെടുന്ന മശിഹായാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്തു. ദാവീദിന്റെ വംശത്തിൽപ്പെടുന്ന ആളാണ് ക്രിസ്തു. മൂന്ന്, യോഹന്നാൻ സ്നാപകൻ പ്രഘോഷിച്ചു വന്ന ക്രിസ്തുവും ഇതുതന്നെയാണ്. ഈ വിഷയമായിരുന്നു ഒന്നാമത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൊരുൾ. അതിനെ തുടർന്ന് 26-ാം വാക്യത്തിലേക്ക് നമ്മൾ കണ്ണോദിച്ചാൽ, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. അവിടെ സംബോധന ചെയ്യുന്നത് ദ ഫാമിലി ഓഫ് എബ്രഹാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ജൂസ് വൈൽഡ് ദോസ് ഹു ഫിയർ ഗോഡ്. ദാറ്റ് മീൻസ് ക്രൈസ്റ്റ് ഈസ് ഹിയർ ഫോർ ദ സാൽവേഷൻ ഫോർ എവരി വൺ. ക്രിസ്തു അതൊരു ചില വസ്തുതകൾക്കും ചില പ്രസംഗങ്ങൾക്കും ഒരു മറുപടി കൊടുക്കുകയാണ്. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവ ജീവിതത്തിലേക്ക് വന്നവർക്ക് പരിച്ഛേദന ഉള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ വംശത്തിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വരുവാൻ അവർക്ക് പ്രയാസമില്ലായിരുന്നു. എന്നാൽ മറ്റ് മതസ്ഥരായ അല്ലെങ്കിൽ യവന ഭാഷ സംസാരിക്കുന്നവര് വിജാതീയരുമായ ആളുകൾ വരുമ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള ആശയക്കുഴപ്പമൊക്കെ സഭയിൽ ആ കാലഘട്ടത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ, ക്രിസ്തു വന്നത് അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്ന സകല ജനത്തിന് വേണ്ടിയുമാണെന്നുള്ള ഒരു ധ്വനി ഈ പ്രസംഗ രൂപത്തിലൂടെ പൗലോസ് ലീഹ വ്യക്തമാക്കുവാനായിട്ടും ഈ പ്രദേശത്തേക്ക് പ്രത്യേകം ആഗ്രഹിച്ചു. മൂന്നാമത്, അല്പം കൂടി അടിസ്ഥാനമായി പറഞ്ഞാൽ, This explanation is about the link between Old Testament and the New Testament. That is Christ. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ക്രിസ്തു തന്റെ മനുഷ്യാവതാരം ഈ ലോകത്ത് നിർവഹിച്ചതെന്നും, തന്റെ ജീവിതത്തിന്റെ സകല മാനങ്ങളും പൊരുത്തപ്പെടുന്നത് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും പൊരുളിലും ആണെന്ന് സ്ഥാപിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് റെഫറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നത് രണ്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ, 118 സങ്കീർത്തനം 22 വാക്യവും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും ഇതേ അംശങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ അറിയിക്കുന്ന തൂതുകൾ തന്നെയാണ്. രണ്ടാം സങ്കീർത്തനം 1-2 വാക്യം, 118 സങ്കീർത്തനം 22 വാക്യം, യെശയ്യാ പ്രവചന പുസ്തകം 53 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇത് ഈ ഭാഗം വീണ്ടും മുന്നോട്ട് വായിച്ചു കൊണ്ടുപോകുമ്പോൾ മൂന്നാം ഭാഗം അവസാനിക്കുന്നത്, ഞാൻ പറഞ്ഞു ആകെ 4 ഭാഗങ്ങളാണ് ഈ 13-ാം അധ്യായത്തിലുള്ളത്, 2-3 ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുമ്പോൾ മൂന്നാമത്തെ ഭാഗം അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ ജനനവും മരണവും ഉദ്ധാരവും. ഇതിനെ പിതാക്കന്മാർ വിളിക്കുന്നത് ദ ജോയിയസ് മിസ്റ്ററി ഇസ് ദ ഇൻകാർനേഷൻ ഓഫ് ക്രൈസ്റ്റ്, ദ സോറോഫുൾ മിസ്റ്ററി ഈസ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഓർ ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, and the glorious mystery is the resurrection of Christ. ഇതാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് പൊരുളുകൾ. ഇത് കൂടാതെ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് വന്നത് എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമാക്കുന്നു. അത് 38-ാം വാക്യത്തിലും 39-ാം വാക്യത്തിലും പ്രസ്താവിക്കുന്നുണ്ട്. It is for forgiveness of sin and no one is justified by the law of Moses. രണ്ട് കാര്യങ്ങൾ, ഒന്ന് പാപം ക്ഷമിക്കുന്നവനാണ് ക്രിസ്തു, 38-ാം വാക്യം. രണ്ട്, മോശയുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന രക്ഷയും ക്രിസ്തു നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വാചക ഘടനയും ഇതെല്ലാം ഒരു ഒറ്റ പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. നമ്മളിന്ന് ധാരാളം പ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓരോ വാക്യമോ അല്ലെങ്കിൽ ഒരു വാക്യത്തിലെ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു അധ്യായത്തെ കുറിച്ചോ ഒക്കെ പ്രസംഗിക്കാൻ വളരെ പ്രാവീണ്യം നേടിയവരാണ് എന്നെ കേൾക്കുന്ന എന്റെ വരി. പക്ഷേ പരിശുദ്ധനായ പൗലോസ് ലീഹയ്ക്ക് അന്ന് ഇത്രയും വലിയ വേദപുസ്തക പഠന സഹായികളോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു പ്രസംഗം അദ്ദേഹത്തിന് പ്രസംഗിക്കണമെങ്കിൽ പഴയ നിയമ പുസ്തകം അല്ലെങ്കിൽ മോശയുടെ പഞ്ചഗ്രന്ഥവും പ്രവാചകന്മാരുടെ പുസ്തകവും കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് ഗമാലിയൽ മുതലുള്ള ഗുരുക്കന്മാരുടെ കീഴിലിരുന്ന് ഇതൊരു സബത്ത് പോലെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയപ്പോഴെ മാത്രമാണ് ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ജീവിത ക്രമത്തിലൂടെ വളരെ ശക്തമായി ഒരു വിശ്വാസ പഠന ക്ലാസ് അവിടെ നടത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയുണ്ട്, ഞാനത് കൂട്ടിച്ചേർക്കാൻ കാരണം നമ്മളിതിനെ ഗൗരവമായിട്ട് എടുക്കണം. നമുക്കൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടം നമ്മളെ ചിരിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രസംഗങ്ങളെ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടും. കരയിപ്പിക്കുന്നവരെയും കുറച്ചു പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ പണ്ട് കാലം മുതലേ കൺവെൻഷൻ വേദികൾ, പ്രത്യേകിച്ച് സുവിശേഷ കൺവെൻഷനുകളിൽ പൂർവ്വപിതാക്കന്മാരും വൈദികരും ഒക്കെ ഇന്നും അങ്ങനെ അത് പാലിക്കപ്പെടുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അതിനെ അവഗണിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. അവർ കൃത്യമായിട്ട് പഠിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്ന വേദപുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു, അതോടൊപ്പം ആരാധനയിൽ അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ സംഗ്രഹം അല്ലെങ്കിൽ അതിന്റെ ആകത്തുക എന്തൊക്കെയാണ്, മറ്റു മതങ്ങളിൽ നിന്നും മറ്റു സമുദായങ്ങളിൽ നിന്നും നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ വ്യത്യസ്തരാണ്, യുണീക്കിനാണ്, ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വ്യഗ്രത പ്രസംഗകർക്കും അത് കേൾക്കുവാൻ നമ്മുടെ പൂർവ്വ തലമുറകൾക്ക് ഒരു ആഗ്രഹവും കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു തലമുറയും കൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ച വിശ്വാസം, പ്രത്യേകിച്ച് ഞാൻ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് ഇവിടെ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ ഒരു ഗവേഷണ വിഷയം തന്നെ സിറിയൻ പാരമ്പര്യത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്ന മനുഷ്യർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ സിറിയൻ പാരമ്പര്യത്തിൽ നിന്നും നഷ്ടപ്പെട്ടു, അതിന് പകരം അവരെന്തൊക്കെ ഇവിടെ വന്നപ്പോൾ കവർന്നെടുത്തു. ഒരു നല്ല വിഷയമായിട്ട് എനിക്ക് തോന്നി. നമുക്കിത് വലിയ ഗൗരവമായിട്ടൊന്നും തോന്നത്തില്ല. നമ്മൾ അമേരിക്കൻ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അമേരിക്കക്കാരെ കുറിച്ച് മാത്രമല്ല ആധുനിക ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആധുനിക ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ അതൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെടും. നമ്മള് ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്. ഈ തിയറി തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചൂടിന്റെ പ്രസരണം ഒരിടത്ത് നഷ്ടപ്പെടുമ്പോൾ അതിൽ ആ നഷ്ടപ്പെടുന്നതിന് പകരം മറ്റൊരു കാര്യം അവിടെ കയറി വരും. അല്ല, അത് മനസ്സിലായില്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക്, ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണെങ്കിൽ അതിനകത്ത് മറ്റൊരു ദ്രാവകം ഒഴിച്ച് അതിന്റെ ഡെൻസിറ്റി അനുസരിച്ച് ഒന്നുകിൽ അത് താഴേക്ക് പോകും, അല്ലെങ്കിൽ അതിനകത്ത് ചേരും, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ദ്രാവക പദാർത്ഥത്തെ പുറത്തേക്ക് അത് ഒഴുകി കളയും. ഈ സംഭവം നടക്കും. നമ്മളും ഈ പൗലോസ്ലിഹായുടെ പ്രസംഗത്തിലൂടെ ഓർത്തിട്ടുന്ന ഒരു കാര്യം, ഇത്രയും സാധ്യതകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സാധ്യതകൾ തുറക്കാനുള്ള കാരണം ഈ വിഷയത്തെ അദ്ദേഹം ഗൗരവമായിട്ട് എടുത്തു. പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ ദൈവ വിഷയം ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ നാലാം ഭാഗം, ആ നാലാം ഭാഗം ഭാഗം ആരംഭിക്കുന്നത് അപ്പോസ്റ്റൽസ് ടു ദി ജെന്റൈൽസ് 44 വാക്യം എന്നതാണ്. അവിടെ എന്താണ് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ 44 വാക്യത്തിൽ പിറ്റേ ശബത്തിൽ, അല്ലെങ്കിൽ മുമ്പൊരു വാക്യം ഉണ്ടായിരുന്നു 42 വാക്യത്തിൽ, അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്നവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള ബഹു യഹൂദ മതാനുസാരികളിലും ചിലർ പൗലോസിനെയും ബർണബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രസംഗിക്കുന്ന മനുഷ്യരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു സംഘം. നമ്മൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ സംസാര വിഷയം ദൈവവചനമല്ല, കേട്ട ദൈവവചന സന്ദേശമല്ല എങ്കിൽ അത് സംസാരിക്കുന്ന മനുഷ്യരുമുണ്ട്. എന്നാൽ നിഴൽ പോലെ ഇതിനെ എതിർക്കുന്ന മനുഷ്യർ അക്കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇനി 44 വാക്യത്തിൽ പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാൻ കൂടി വന്നു. കേട്ടിരുന്ന മനുഷ്യരുടെ ഒരു മാഗ്നറ്റിക് കാന്തികമായ വലയം മൂലം അവർ മറ്റുള്ളവരോട് ഈ വിഷയം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള സുവിശേഷം. ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുന്നതിനേക്കാൾ നല്ലതാണ് കേട്ട വചനം നമ്മൾ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ടെലഫോണിലൂടെ എങ്കിലും മറ്റൊരാളോട് പറഞ്ഞാൽ അടുത്ത ആഴ്ച അടുത്ത ആളെ ഒരാളെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിചയപ്പെട്ട ശിഷ്യൻ മറ്റുള്ളവരോടൊക്കെ ചെന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന് കാണാനാ പറഞ്ഞത്. ചില സഭകളിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും അവരെവിടുന്നെങ്കിലും ഒരാളെ കടം ആയിട്ടെങ്കിലും വിളിച്ചുകൊണ്ടെങ്കിലും വരും. നമ്മുടെ സഭയിലൊന്നും അത്രയും വലിയ താല്പര്യം ചെയ്യുന്നതെ നമ്മൾ കാണിക്കാറില്ല. മറ്റൊരാളെ കൂടി ഇപ്പൊ തന്നെ കൺവെൻഷനുകൾ നടക്കും, അല്ലെങ്കിൽ ബൈബിൾ പഠന പരമ്പരകൾ നടക്കും. ഒരാളെ കൂടി വിളിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തുന്ന മനുഷ്യരുടെ എണ്ണം ഇവിടെ ഉണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയാം. പക്ഷെ ചിലരെങ്കിലും അതിനകത്ത് ഗൗരവമായിട്ട് വിഷയമായിട്ട് അതിനെ കാണാത്തവരും ഉണ്ട്. ഞാൻ അത് സന്ദർഭിക വച്ചാൽ പറഞ്ഞത് മാത്രം. ഈ വേദഭാഗം അവസാനിപ്പിക്കുമ്പോൾ Jews reject the teaching that salvation is for all the people. ഇവിടെ അവരെ സകാരി, അല്ലെങ്കിൽ അവരെ അവർക്ക് ദേഷ്യം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട കാര്യം, മശിഹ വന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്ന് പൗലോസ്ലിഹ പറഞ്ഞത് അവരെ തികച്ചും വ്യത്യസ്തമായ ചിന്തകളിലേക്ക് നയിച്ചു. അതിന്റെ പേരിലാണ് പൗലോസ്ലിഹയ്ക്കെതിരെ ഒരു ശത്രുതാ മനോഭാവം പുലർത്തുവാൻ അവിടെ തന്നെ ഗൂഢാലോചന ഉണ്ടാകുകയാണ്. അതിങ്ങനെയാണ്, നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു. ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർണബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു. ഇക്കോനിയിലേക്ക് പോയി ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു. അപ്പൊ കാലഘട്ടത്തിന് മുമ്പ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതം ഒരു ഒരു ജീവിത ശൈലിയായി പരിചയപ്പെടുത്തുന്ന നാൾ മുതൽ തന്നെ ഇതിന് ശത്രുക്കളും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലെ മനുഷ്യർ രണ്ടായിട്ട് അതിനകത്ത് പിരിക്കാനുണ്ടോന്ന്. കേട്ടതിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരെ കൂടി ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് കൊണ്ടുവന്നവർ, കേട്ടതായ ദൈവവചനത്തെ ദുഷിച്ചു കളഞ്ഞ് അതിൽ നിന്നും മനുഷ്യരെ അകറ്റിക്കളഞ്ഞു. ഇതിൽ ഏത് വിഭാഗത്തിൽ ഞാനും നിങ്ങൾ പെടും എന്ന് ചിന്തിക്കുവാൻ കൂടിയുള്ള ഒരു അവസരമായിട്ട് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ ജീവിതത്തിലൂടെ മുന്നേറുന്ന നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 13-ാം അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 28 വാക്യങ്ങളെ ഉള്ളൂ. 28 വാക്യങ്ങൾ കൂടി പെട്ടെന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടട്ടെ. ഇതിൽ ഒന്നാമത് അതിനകത്ത് പ്രധാനപ്പെട്ട ആയിട്ട് 3 പാർട്ടായിട്ട് ഇതിനെയും നമുക്ക് തിരിക്കാം. ദ ചർച്ച് ഇൻ ഇക്കോണിയം ഇൻ ഗലേഷ്യ. 2, ചർച്ച് ഇൻ ലിസ്ട്ര, ദെർബ ആൻഡ് ഗലേഷ്യ. 3, അന്ത്യോക്യയിലേക്ക് തിരികെ വന്നപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ. സഭകൾ ഓരോ സ്ഥലത്തോട്ടും വ്യാപിച്ചുകൊണ്ടിരിക്കുക. ആദിമ ക്രൈസ്തവ സഭയിൽ ഏതൊക്കെ പ്രദേശത്തേക്ക് വ്യാപിച്ചു എന്നുള്ളതിന്റെ തെളിവുകളിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 14-ാം അധ്യായത്തിൽ ആദ്യം ഇത് വ്യാപിച്ച സ്ഥലമാണ് ഇക്കോണിയ. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ലൈക്കോണിയ, ഏഷ്യ മൈനർ, ബിറ്റ്വീൻ ആന്റിയോക് ആൻഡ് ലിസ്ട്ര. ഏഷ്യ മൈനറിലെ ലിക്കോണിയ എന്ന സ്ഥലത്തിന്റെ തലസ്ഥാന നഗരമാണ് ഇക്കോണിയ. അന്ത്യോക്യയ്ക്കും ലിസ്ത്രയ്ക്കും ഇടയ്ക്കാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തേക്ക് അവർ ചെന്നപ്പോൾ വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സിനെ സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവിടെ തന്നെ സഭാവിഭാഗം രണ്ടായി. അപ്പോസ്തലന്മാരുടെ പക്ഷത്തുള്ള ഒരു സംഘം, യഹൂദന്മാരുടെ പക്ഷത്തുള്ള രണ്ടാമത്തെ സംഘം. അവരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലുസ്ത്ര, ദെർബ, ലുക്കവന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി. അപ്പോൾ ആദ്യം ചെന്ന സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ ഐക്കോണിയ. ഈ സ്ഥലത്താണ് ഇക്കോണിയ എന്ന് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത്. അവർ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. അവിടെ അവരുടെ മധ്യത്തിലും ഓരോ യഹൂദന്മാർ വസിക്കുന്ന സിനഗോഗുകളിലും പ്രസംഗം നടത്തുമ്പോൾ ഇക്കോണിയ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അവിടെ എതിർക്കുവാനും അനുകൂലിക്കുവാനും രണ്ട് വിഭാഗമായിട്ട് ആളുകൾ മാറ്റപ്പെട്ടപ്പോഴാണ് 7-ാം വാക്യത്തിൽ പറയുന്നത് ചുറ്റുമുള്ള ദേശത്തിലേക്ക് അവർ മാറിപ്പോക്കുകയാണ്. വീണ്ടും 8-ാം വാക്യത്തിൽ 2-ാം ഭാഗം ഇൻ ലിസ്ത്ര, ദെർബ ആൻഡ് ഗലേഷ്യ. ഈ 3 സ്ഥലങ്ങളിലേക്ക് അവർ എന്ത് ചെയ്തു? ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസം ഉണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്ന് നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോവാനിയ ഭാഷയിൽ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ വെച്ച് ബർണബാസിന് നിന്ദിരനെന്നും പൗലോസ് മുഖ്യ പ്രസംഗനാകയാൽ അവന് ബുധനെന്നും പേര് വിളിച്ചു. അവരുടെ ഭാഷയും സംസ്കാരവും ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായോ ഭാഷാപരമായോ ഏറെ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ദയവായിട്ട് സമയം കിട്ടുന്നവർ ദ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഓഫ് ലിസ്ത്ര, ദെർബ ആൻഡ് ഗലേഷ്യ, ഇത് 3 നിങ്ങൾക്ക് ഗൂഗിൾ വഴി സെർച്ച് ചെയ്താൽ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് ഇടയാകും. അതിലൂടെ നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രദേശങ്ങൾ എത്രമാത്രം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഈ അത്ഭുത പ്രതിഭാസങ്ങൾ കാണിച്ച പൗലോസിനെയും ബർണബാസിനെയും 2 പ്രധാനപ്പെട്ട പേരിട്ട് വിളിക്കാൻ തുടങ്ങിയത്. ഇന്ദ്രൻ എന്ന് പൗലോസിനും ബുധൻ എന്ന് ബർണബാസിന് ഇന്ദ്രൻ എന്ന് പൗലോസിന് ബുധൻ എന്നും അവർ പേര് വിളിച്ചു. അങ്ങനെ പേര് വിളിക്കാനുള്ള കാരണം അവരുടെ ചരിത്ര പശ്ചാത്തലത്തിലും ആരാധനാ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും അവർക്ക് തെളിവുള്ള വാക്കുകളിട്ട് ദൈവതുല്യമായ വാക്കുകൾ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, അങ്ങനെ അവരെ ദേവന്മാരായിട്ട് പരിഗണിക്കുന്ന ഒരു സംഭവം പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടി യാഗം കഴിക്കുവാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചത് നിലവിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും വ്യത്യസ്തമായ ഒരു സംസ്കാരവും ഭാഷയും ആരാധന വിശ്വാസവും ഒക്കെ ഉള്ള മനുഷ്യൻ അവർ ജീവിച്ചിരുന്ന ചില പാരമ്പര്യങ്ങൾ ബർണബാസും ശൗലും നിൽക്കവേ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് 15-ാം വാക്യം മുതൽ. അതിങ്ങനെയാണ്, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമ സ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവങ്ങളിലേക്ക് തിരിയണമെന്ന് സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടക്കുവാൻ സമ്മതിച്ചു എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടല്ല. അവർ ഇങ്ങനെ പറഞ്ഞു, തങ്ങൾക്ക് യാഗം കഴിക്കാത്തവണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടഞ്ഞു. അവിടെയുള്ള ആരാധനാ രീതിയിൽ ദേവന്മാർക്ക് എന്തു കാഴ്ച വെക്കുന്നുവോ അതേ കാഴ്ചയിൽ ഇന്ദ്രനെന്നും ബുധനെന്നും വിളിക്കപ്പെട്ട ബർണബാസിനെ ശൗലിനെ ജീവനുള്ള ദേവന്മാരായി പരിഗണിച്ചത് കൊണ്ടാണ് ഇപ്രകാരം ഒരു സംഭവം അവിടെ ഇറങ്ങുന്നത്. വേണമെങ്കിൽ ഈ ആരാധനകളൊക്കെ ഏറ്റുവാങ്ങി സന്തോഷത്തോട് മടങ്ങാൻ അവർക്ക് പറ്റുമായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് ഒരു വാക്യത്തിലൂടെ വാചകത്തിലൂടെ അവർ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം സങ്കീർത്തനത്തിലെ വാക്യമാണ്, ജീവനുള്ള ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് സുവിശേഷം മൂലം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഒരു സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് ബോധ്യം, കൺവിക്ഷൻ. ഈ കൺവിക്ഷനാണ് നമുക്ക് സമൂഹത്തോടും തലമുറയോടും നമുക്ക് പറയാനുള്ളത്. പലപ്പോഴും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്, നമ്മളിപ്പോ ഒരു നോമ്പുകാലത്തിലൂടെ കടന്നു പോകുകയും ഈ നോമ്പുകാലത്തിൽ കടന്നു പോകുമ്പോഴും നമ്മൾ നോമ്പിന്റെ അനുഷ്ഠാനത്തെ നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിലൂടെയും സഭാജീവിതത്തിലൂടെയും ഒരു നിഷ്ഠയായിട്ട് സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്റെ ശരീരത്തെക്കാൾ കൂടുതൽ എന്റെ ആത്മാവിനെ നേടുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു ശീലോഹ കുളം അല്ലെങ്കിൽ ഒരു ബെത്സയിദ കുളമാണ് ഈ നോമ്പുകാലം എന്ന് ശ്രദ്ധിച്ചാൽ, കൃത്യമായിട്ടും ഈ നോമ്പുകാലമാകുന്ന കുളത്തിലൂടെ നമുക്ക് പുറത്തു വരുമ്പോൾ സൗഖ്യം ലഭിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ശരീരത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ കോശ സംരക്ഷണത്തിനും അതിന്റെ മേനി കൃത്യമായിട്ട് നമ്മൾ അടിസ്ഥാനമായി സൂക്ഷിക്കുവാനും യൗവനം നിലനിർത്തുവാനും ഒക്കെ ഏത് സമ്പ്രദായം ആര് ഉപദേശിച്ചാലും നമ്മൾ സ്വീകരിക്കുമെങ്കിൽ ഈ വിവേകം, ഈ ജ്ഞാനം, ഈ ബോധ്യം പൗലോസ് ശ്ലീഹായ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതാണ് ദൈവകൃപയുടെ അപാരമായ ശക്തി. ഈ ശക്തി നമുക്ക് ഉണ്ടാകുവാൻ ഈ 14-ാം അധ്യായത്തിലെ പൗലോസ് ശ്ലീഹായുടെ അനുഗ്രഹീതമായ വാക്യങ്ങൾ 15-ാം വാക്യം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാരെല്ലാം വന്നുകൂടി. ഇതിന്റെ അവസാന ഭാഗം റിപ്പോർട്ട് ബാക്ക് ടു അന്ത്യോക്. യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിലേക്ക് പുറത്തേക്ക് ഇഴിച്ചു കളഞ്ഞു. അവിടെ മുതൽ പെർസിക്യൂഷന്റെ ഒരു ഭാഗം, കഷ്ടത, ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഒരു സംഭവം അവിടെ നടക്കപ്പെടുകയാണ്. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയാൽ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു. പിറ്റേനാൾ ബർണബാസിനോടുകൂടി ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്ക എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അവർ പിസിദ്ധിയിൽ കൂടി പംഫുലയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തല്യയ്ക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഫലമേൽപ്പിച്ചയച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ. ഇതൊരു മിഷണറി യാത്രയുടെ ഭാഗം നമുക്കറിയാം മൂന്ന് മിഷനറി യാത്രയുണ്ടെന്നറിയാം. അന്ത്യോക്കിയയിൽ നിന്ന് ആരംഭിച്ച് അന്ത്യോക്കിയയിൽ അവസാനിപ്പിക്കുന്ന ഇപ്പോൾ ഒരു യാത്രയുടെ പര്യവസാനം ലഭിക്കപ്പെട്ട കൃപകളെ ദൈവജനത്തിനു വേണ്ടി എങ്ങനെ പൂർത്തീകരിക്കാൻ ശൗലിനും ബർണബാസിനും ഇടയായി, അതിലൂടെ എന്തൊക്കെ ത്യാഗങ്ങളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതയാത്രയിൽ നേടുവാനായിട്ട് സാധിച്ചു, എതിർപ്പുകളെ വകവെക്കുവാൻ അവർ ഏറ്റെടുത്തതായ ദൗത്യ നിർവഹണത്തിനു വേണ്ടി സമർപ്പണ ബോധത്തോടുകൂടി നടത്തിയ പ്രസംഗങ്ങൾ എപ്രകാരമായിരുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും അവസരം ലഭിക്കപ്പെട്ടു. 27 വാക്യത്തിൽ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെ ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടി കുറെ കാലം അവിടെ പാർത്തു. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂർവ്വസഭയിലും അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിനോ ഒരു സമ്മേളനത്തിനോ കോൺഫറൻസിനോ ഒക്കെ പോയിട്ട് വന്നാൽ അവിടെ നടത്തപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ പോയ ഇടവകയിലോ നമ്മൾ വസിക്കുന്ന ഭവനത്തിലോ വന്നത് മുഴുവൻ പറയും. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ സൗകര്യമുള്ളവര് ഇപ്പൊ തന്നെ കോൺഫറൻസ് വരികയാണ്. ചിക്കാഗോയിൽ ഒരു കോൺഫറൻസ് നടക്കുന്നു. MMVS എല്ലാ വർഷവും കോൺഫറൻസ് ഉണ്ട്. MGOCSM ഫോക്കസിനും ഒക്കെ ക്യാമ്പുകളും കോൺഫറൻസും ഒക്കെ നടക്കും. എല്ലാ കുട്ടികൾക്കും എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരങ്ങൾക്കും ഒന്നതിൽ പങ്കെടുക്കാൻ ചിലപ്പോൾ സമയം ലഭിക്കില്ല എങ്കിലും ലഭിക്കപ്പെട്ടവർ ചെന്ന് ചെയ്യേണ്ടത് ഒരു ദൗത്യമാണ് പൗലോസിലെ അവസാനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം പോകണ്ടെന്നല്ല, പോകാൻ സൗകര്യപ്രദമാകുന്നവരൊക്കെ അതിൽ ചെന്ന് സംബന്ധിക്കണം. നേരിട്ട് ബർണബാസിന് കിട്ടുന്നതായ ഒരു വിസ്മയത്തിങ് അല്ലെങ്കിൽ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഒരു സംഘത്തിന് ലഭിക്കുന്ന ഒരു സാക്ഷ്യം പിന്നീട് കേൾക്കുന്ന ഒരു സമൂഹത്തിന് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും. അതൊരു മിനിസ്ട്രിയുടെ ഭാഗം കൂടിയാണ്. നമുക്ക് ബാക്കി എല്ലാ സമയങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ജോലി തിരക്ക് ഉണ്ടെങ്കിലും ഈ കാര്യം നമ്മൾ സമ്മർ അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ ചെലവാക്കാൻ നമ്മൾ ചിലപ്പോൾ പാക്കേജ് ടൂറുകളൊക്കെ പോകും. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കുളിർമ ലഭിക്കാനുള്ളതാണെങ്കിൽ ആധ്യാത്മിക കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം വർണ്ണാഭമാവുകയാണ്. അത് കളർഫുൾ ആകാൻ ലഭിക്കുന്നൊരു അവസരം. അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് പൗലോസിലെ അവസാനം അന്ത്യോക്കിയയിൽ വന്ന് അവിടെ നേരത്തെ സൂക്ഷിച്ചു പോകുന്ന സഭാമക്കളുടെ മുമ്പിൽ അവരുടെ യാത്രയിലുടനീളം അവർക്ക് ലഭിക്കപ്പെട്ട സകല സാക്ഷ്യങ്ങളെയും ക്രിസ്തുവിന്റെ ജീവിതക്രമവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ സഭായോഗം വിളിച്ചുകൂട്ടി അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ വരുന്ന കോൺഫറൻസിൽ, അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചിക്കാഗോയിൽ വെച്ച് ജൂലൈ നടക്കുന്ന കോൺഫറൻസിൽ ഞാൻ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയല്ല, അവിടെ നടത്തപ്പെടുന്ന ഓരോ പ്രഭാഷണങ്ങളും ആരാധനകളും നമ്മുടെ കൂട്ടായ്മകളും സംസാരങ്ങളും സംവേദനങ്ങളും ഒക്കെ പൗലോസിന് ലഭിക്കപ്പെട്ട ഒരു മിഷനറി യാത്ര പോലെയാണെന്ന് കൃത്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അതിൽ എല്ലാവർക്കും പങ്കെടുക്കാനിടയാകണം. അതോടൊപ്പം തന്നെ തിരികെ വരുമ്പോൾ നമ്മൾ ഏത് സഭയിൽ നിന്ന് ഏത് സമൂഹത്തിൽ നിന്നാണോ പോയത്, കുടുംബത്തിലും നമ്മുടെ ഇടവക തലത്തിലും യൂണിറ്റ് തലത്തിലും ഈ കാര്യങ്ങളൊക്കെ പറയുവാൻ പൗലോസിനെയും ബർണബാസിനെയും പോലെ ഇടയാകുന്നെങ്കിൽ അത് അനുഗ്രഹീതമായി തീരും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. MMVS ഈ ബൈബിൾ പഠന പരമ്പരയുടെ ആദ്യ ഭാഗത്തിൽ ബലഹീനനായിരിക്കും ഒരവസരം അതിന്റെ ഭാരവാഹികളിലൂടെ ലഭിക്കപ്പെട്ടതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അതിന്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട PT ജോർജ്ജൻ ഉണ്ട്. ജനറൽ സെക്രട്ടറി പദത്തിൽ ഇപ്പോഴായിരിക്കുന്ന രൂപ, അതോടൊപ്പം തന്നെ തുടർന്ന് ആ സംഘത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശിഷ്ട വനിതകളെയും, മദ്രാസനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്ന അഭിമന്യനായ ഡോക്ടർ സക്കറിയാസ് മാൻ അപ്രയം മെത്രാ പോലീസയുടെ അനുഗ്രഹവും ആശംസയും ഒക്കെ ഇതിനുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇതിന് കൂടുതൽ കരുത്തും കൃപയും നൽകുന്നതാണ്. അതൊക്കെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ട അവസരത്തെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തട്ടെ.
താങ്ക് യു വെരി മച്ച് അച്ഛന്റെ ക്ലാസുകൾക്കെല്ലാം പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ചില സമയത്തെ പ്രത്യേകിച്ച് മാനിക്കുന്നു. ഞാൻ ഇന്ന് അച്ഛൻ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് അച്ഛനത് സൂചിപ്പിച്ചുപോയി എങ്കിലും ഒന്ന് എംഫസൈസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പം അത് ഞാൻ അച്ഛൻ പറഞ്ഞതിനെ ഒന്നും മാറ്റി പറയുക അല്ലെങ്കിൽ തിരുത്തുകയോ ഒന്നുമല്ല. ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലാണല്ലോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അച്ഛൻ അച്ഛൻ്റെതായ ശൈലിയിലാണ് എടുക്കുന്നത്. അത് വളരെ അനുഗ്രഹീതമായി കൃത്യമായി അച്ഛനത് സൂചിപ്പിച്ചു. അച്ഛനത് പരാമർശിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരു രീതിയിൽ എടുക്കരുത്. ഞാൻ അച്ഛനോട് നേരത്തെ ചോദിച്ച് പെർമിഷൻ എടുത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, പൗലോസ് ലീഹായുടെ മിഷണറി യാത്രകളാണ്, മൂന്ന് മിഷണറി യാത്രകളാണ് പൗലോസ് ലീഹ നടത്തുന്നത്. അച്ഛനത് സൂചിപ്പിച്ചു. അതിൽ ആദ്യത്തെ മിഷണറി യാത്രയാണ് അന്ത്യോക്കിയയിൽ നിന്ന് തുടങ്ങി അന്ത്യോക്കിയയിൽ തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളത് അച്ഛനത് പരാമർശിച്ചു പോയി. അത് ഈ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വരെ പൗലോസ് ലീഹായുടെ 1-ാമത്തെ മിഷണറി യാത്രയാണ്. 2-ാമത്തെ മിഷണറി യാത്ര ഇനിയും 15-ാം അധ്യായം അങ്ങ് തുടങ്ങുമ്പം സഭയിലെ ആദ്യത്തെ വലിയൊരു സ്പ്ലിറ്റ് ഉണ്ട്. യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ്. അതിൽ നിന്ന് അവിടെ സുന്നഹദോസ് കൂടി യാക്കോവിന്റെ നേതൃത്വത്തിൽ സുന്നഹദോസ് കൂടി തീരുമാനമെടുക്കുന്നത് ആദ്യ 15-ാം അധ്യായത്തില്. അതിന്റെ 36-ാം വാക്യം മുതൽ 18-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വരെ ആദ്യത്തെ 36 വാക്യങ്ങളില് ആദ്യത്തെ സുന്നഹദോസ് കൂടുന്നതാ. പിന്നെ ഉള്ളത് 15-ാം അധ്യായത്തിന് 36-ാം വാക്യം മുതൽ 18-ാം അധ്യായത്തിന് 22-ാം വാക്യം വരെയാണ് സെക്കൻഡ് മിഷണറി യാത്ര. അത് കഴിഞ്ഞ 18-ാം അധ്യായത്തിന്റെ 22 മുതൽ 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വരെ ചാപ്റ്റർ നമ്പർ 18:22-21:17 അത്രയാണ് 3-ാം മിഷണറി യാത്ര. അപ്പൊ അങ്ങനെ 3 മിഷണറി യാത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം തുടർന്നുള്ള പഠന ക്ലാസ്സുകളിലും ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ അവിടെ ബർണബാസിനോട് ചേർന്ന പൗലോസ് ലീഹ ഇവിടെ സഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളുടെ എല്ലാം തുടക്കം കുറിച്ചായി പോകുന്നത്. അതിനകത്തെ ഒരു കാര്യം കൂടി ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാനായിട്ടുള്ളത്, ഈ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. അച്ഛനത് വളരെ ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിച്ചു കൈവെപ്പെന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം, സഭയിൽ ഓർഡിനേഷന്റെ കാര്യത്തിൽ അതെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അത് പൗലോസ് ലീഹായെ പറ്റി ഒരു വിവാദം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പൗലോസ് ലീഹ കൈവെപ്പ് ആരുടെയും കൈവെപ്പൊന്നും മേടിച്ചില്ല. അതിന് ആധികാരികമായിട്ട് പലരും പറയുന്ന വേദഭാഗം ഗലാത്തി ലേഖനം 1-ാം അധ്യായത്തിലാണ്, 16-17 വാക്യങ്ങൾ, ഗലേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 1:16-17. അവിടെ പൗലോസ് ലീഹ പറയുന്നുണ്ട്, ഞാന് തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ഡമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോ പൗലോസ് അങ്ങനെ അങ്ങ് പോയി, അപ്പോ സൊലമാരുടെ അടുത്തൊന്നും വന്നില്ല, കൈവെപ്പ് മേടിച്ചില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷെ അത് തെറ്റാ. കാരണം ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ് സൗലും പൗലോസ് ലീഹായും ബർണബാസും കൂടെ വരുന്നത്. എത്ര വർഷം കഴിഞ്ഞിട്ടാന്നുള്ളത് മനസ്സിലാകാനായിട്ട് ഒരു വാക്യം കൂടി വായിക്കുമ്പോൾ മനസ്സിലാകും. 18-ാം വാക്യത്തില് ഗലേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 1:18, 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ചാപ്റ്റർ നമ്പർ 2:1, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. അപ്പൊ അങ്ങനെ 14-ും 3-ഉം 17 വർഷത്തിന് ശേഷം പൗലോസ് ലീഹ ശുശ്രൂഷയൊക്കെ തുടങ്ങി 17 വർഷത്തിന് ശേഷം തിരികെ വരുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വീണ്ടും ഈ പൗലൂസിനെയും ബർണബാസിനെയും അപ്പോസ്തലന്മാർ അയക്കുമ്പോൾ വളരെ കൃത്യമായി പൗലൂസ് ലീഹ അപ്പോസ്തലന്മാരുടെ അരികിൽ വരികയും അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേലെ കൈവപ്പ് പൗലൂസ് ലീഹയ്ക്ക് കൈവപ്പ് കിട്ടി. ആ പൗലൂസ് ലീഹയാണ് പിന്നീട് തിമോത്തിയോസിന് എഴുതിയ ലയനത്തിലും തീത്തോസിന് എഴുതിയ ലയനത്തിലും എല്ലാം വളരെ ശക്തമായി കൈവപ്പ് എന്ന ശുശ്രൂഷയെ പറ്റിയുള്ള അടിസ്ഥാനം First Timothy 4:14, Chapter 5:22, Second Timothy 1:6 ഇവിടെ എല്ലാം വളരെ ശക്തമായി കൈവപ്പ് ആവശ്യമാണ് എന്നുള്ളത് പഠിപ്പിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ ഒക്കെ പലയിടത്തും കേൾക്കുമ്പോൾ അതിൽ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് മാത്രം ഈ പോലീസ്ലിഹായി കൈവെപ്പ് കിട്ടിയ ഭാഗമായതുകൊണ്ട് അതിനോട് ചേർത്ത് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അച്ഛനത് ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിച്ചു, ഞാനൊന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ വരാനുള്ള മെസ്സിഹ യേശു ക്രിസ്തു ആണെന്നുള്ളതായി ഈ മിഷണറി യാത്രയിലെല്ലാം അത് വച്ച് വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിച്ചു. കർത്താവിൽ അനുഗ്രഹീതരെ, വളരെ ശ്രേഷ്ഠമായ ക്ലാസ്സുകൾ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അച്ഛന്റെ പഠിപ്പിക്കലുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭംഗിയായിട്ട് ഞാൻ നിർവഹിച്ചുകൊണ്ട് അച്ഛനത് പൂർത്തീകരിച്ചു. ഞാനും ആ ഒരു കാര്യം അച്ഛനിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് സമയത്തെ പറ്റി യാതൊരു ബോധമില്ലാത്തയാളാണ്. അപ്പൊ അച്ഛനിൽ നിന്ന് ആ കാര്യം കൂടെ ഒന്ന് പഠിക്കാനായിട്ട് ഞാനും ശ്രമിക്കുന്നതാണ്. വളരെ എത്രയോ ഭംഗിയായി, എത്രയോ ഗഹനമായ കാര്യങ്ങൾ, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതാ അച്ഛന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. വളരെ ഭംഗിയായിട്ട് ചുരുങ്ങിയ വാക്കുകളിലൂടെ ആഴമേറിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ശ്രേഷ്ഠമായ രീതിയിൽ സഭ എങ്ങനെ ഉണ്ടായി, സഭയുടെ അടിസ്ഥാനം എന്തൊക്കെ എന്നുള്ളത് ഭംഗിയായ രീതിയിൽ അത് നമ്മളെ പഠിപ്പിച്ചു. അച്ഛനോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി അച്ഛനത് ഏറ്റെടുക്കുകയും അത്രയും കമ്മിറ്റ്മെന്റാണ്. ഞാനെപ്പോഴും എന്നെ തന്നെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം അച്ഛൻ നാട്ടിൽ പോയ സമയത്ത് 3 ക്ലാസ്സുകൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് തന്നേച്ചാ പോയി. ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല, 3 ക്ലാസ് അങ്ങ് പെൻഡിങ് ആയി പോകുന്നുള്ളതേ ഉള്ളൂ. അച്ഛന്റെ കമ്മിറ്റ്മെന്റ് അതിനകത്ത് കാണുന്നത്. അപ്പൊ അത്ര ശ്രേഷ്ഠമായിട്ട് അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്തത്, ഈ ക്ലാസ്സുകളെല്ലാം ഭംഗിയായിട്ട് എടുത്തു തന്നതിലൊക്കെ അച്ഛന്റെ സമയം, അച്ഛന്റെ പഠനം, അച്ഛന്റെ അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിനുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുടർന്ന് അച്ഛന്റെ സഹകരണം, ലീഡർഷിപ്പ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ക്ലാസുകൾക്കും, പ്രത്യേകിച്ച് MMVS ഒരു ശുശ്രൂഷക്കാരൻ എന്നുള്ള രീതിയിൽ സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അച്ഛനെ അറിയിക്കുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച് അച്ഛാ. വേറെ കാര്യങ്ങൾ എന്തൊക്കെയാ രൂപ പറയാനായിട്ടുള്ളത്?
അനൗൺസ്മെന്റ് ആയിട്ടൊന്നുമില്ല. നാളെ നമുക്ക് പതിവുപോലെ 8 മണിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത ആഴ്ച ഷെഡ്യൂൾഡ് ആയിട്ട് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് നാളെ അനൗൺസ് ചെയ്യാം, ഒന്നോടൊന്ന് കൺഫേം ചെയ്തിട്ട്. ഐസകച്ചനോടുള്ള നന്ദി. സിസി ജോസഫ് ഓൾറെഡി അറിയിച്ചിട്ടുണ്ടല്ലോ, എന്നാലും സമാജത്തിന്റെ വകയായിട്ട് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അച്ഛന്റെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അച്ഛൻ ഫിസിക്കറേഷൻ പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ചാപ്റ്ററും ഡിവൈഡ് ചെയ്ത് അതിനെ ഓരോ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഡിവൈഡ് ചെയ്താണ് അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പം അത് ആരെങ്കിലും ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ട്, അപ്പം അതൊക്കെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എല്ലാവരുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് വളരെ നല്ലൊരു സ്പീക്കറെയാണ് നമുക്ക് ഇപ്രാവശ്യം ഈ പ്രസിഡന്റ് എടുക്കാനായിട്ട് കിട്ടിയത്. അപ്പം അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഐസക് അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്ന് പി സി ജോർജ് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ്റെ എല്ലാ വിധമായിട്ടുള്ള സഹകരണവും നമ്മുടെ MMVS ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഇല്ല. ലിസ് ആൻഡി ഉണ്ടെങ്കിൽ ആൻഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഇന്ന് കേറിയിട്ടില്ലെന്ന് തോന്നുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.
ഓക്കെ, എന്തായാലും നമ്മുടെ എസ്ഐ കോമ്പറ്റീഷനും നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സഹകരണം, എല്ലാവരുടെയും സഹകരണം, പ്രാർത്ഥനയും പ്രതീക്ഷിക്കും. നല്ല രീതിയിൽ കാര്യങ്ങൾ യൂണിറ്റ് വൈസിലും നല്ലതായിട്ട് ലീഡ് ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പറയുമോ? പരമകാരുണികനായിരിക്കുന്ന സ്വർഗീയപിതാവി, അനുഗ്രഹീത, സന്ധിക്കായി നന്ദിയോട് സ്തോത്രം. വീണ്ടും കർത്താവെ, നിന്റെ പാദാരവിന്ദത്തിലേക്ക് വന്ന് നിന്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും സ്വർഗം ഞങ്ങൾക്കിടയാക്കിയല്ലോ. പ്രിയമായ കർത്താവെ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം വിശുദ്ധ സഭയുടെ വളർച്ചയെപ്പറ്റി വളരെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർന്നു നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പല ആവർത്തി വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളിൽ നിന്ന് അതിനെ ഉരുക്കഴിച്ച് അനേക ദൈവിക മർമ്മങ്ങൾ ഞങ്ങൾക്ക് ഒളിവാക്കി തന്നതിനെ ഓർന്ന് ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ ശരീരം വളമായും അവിടെ രക്തം വെള്ളമായും ഒഴിച്ച് ഈ സഭയെ വളർത്തി പരിപാലിച്ചു. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരിക്കാൻ ദൈവമായ കർത്താവെ, അവർ ചെയ്തിട്ടുള്ള പങ്കപ്പാടുകളെയും പ്രയാസങ്ങളെയും എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവാത്മാവിൽ ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. ലഭ്യമായ സത്യവിശ്വാസം കൈവിട്ടു പോകാതെ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അത് അനുഗ്രഹീതമായ അടുത്ത തലമുറയ്ക്കായി മാറുവാൻ തോന്നും. കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും നന്മകളാലും ഞങ്ങളെ സഭയെ നയിക്കണമേ. പ്രസ്ഥാനത്തെ വാഴ്ത്തണമേ. ബഹുമാനപ്പെട്ട അച്ഛനെ വീണ്ടും തിരുവമ്പാവ് സമർപ്പിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾ, അച്ഛന്റെ തുടർന്നുള്ള നടപടികൾ, പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠന കാര്യങ്ങൾ സകലതും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട വൈദികനായ നിന്റെ മുന്തിരിത്തോപ്പിൽ ശുശ്രൂഷ അനുഷ്ഠിക്കാൻ തക്കവണ്ണം അച്ഛനോട് കൂടെ ഇരിക്കണം. നോവിയസിനെ എല്ലാ പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, കേന്ദ്ര കമ്മിറ്റിയിലും റീജിയണൽ ലെവലിലും യൂണിറ്റ് തലത്തിലും ഓരോ ഭവനങ്ങളിലുമായി ഈ MMVS പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം തിരുമുമ്പാകെ അർപ്പിക്കുന്നു. പഠന ക്ലാസ്സുകൾ സംബന്ധിച്ച് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ബലഹീനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങളെ സ്വർഗം സ്വീകരിക്കണമേ. വിശുദ്ധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള തീക്ഷ്ണതയേറിയ ദിനങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളുടെ വിശുദ്ധീകരണം സംഭവിക്കേണ്ടക്കോണം കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് വേജാതിനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പരാജയം ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ളതിന്റെ കുടിയേറ്റ ഭവനങ്ങളെ ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയത്ത് നന്നേക്കും നിന്റെ ദൈവത്തിന്റെ ചെറിയ ഞങ്ങൾ മറച്ചുകൊണ്ടാണ് ദൈവയോട് ദേശം സർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും വന്നിയ അച്ഛനോടും മമ്മിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
താങ്ക് യു.